പോസ്റ്റ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തെ പിന്തുടർന്ന് ആവിർഭവിച്ച എല്ലാ ഭാഷാ സാഹിത്യ സമീപനങ്ങളും സോഷ്യറിയൻ ഭാഷാശാസ്ത്രത്തെ തന്നെയാണ് ആധാരമാക്കിയത്. ലാംഗ്വേജ്, പരോൾ, ചിഹ്നകം, ചിഹ്നിതം മുതലായ പരികല്പനകളിൽ നിന്നൊഴിഞ്ഞ് മാറാൻ അനന്തരകാലികർക്ക് സാധിച്ചില്ല. എങ്കിലും ഘടനാവാദത്തിൻ്റെതായ ചില ധാരണകളെയും സമീപനങ്ങളിലെയും ഘടനാവാദ വിമർശനം ചോദ്യം ചെയ്യുകയുണ്ടായി. എഴുത്തുകാരൻ്റെ ഇംഗിതത്തെ തീർത്തും അവഗണിച്ചവരാണല്ലോ ഘടനാവാദികൾ. സാഹിത്യം ഒരു ഭാഷണമാണെന്നും ഘടനയുടെ നിലനിൽപ്പാണ് അർത്ഥത്തെ സാധ്യമാക്കുന്നതെന്നും ഘടനാവാദികൾ കരുതി. പേജ് 266. സാഹിത്യകൃതി ഉണ്ടായ ഭൗതികാവസ്ഥയോട് അതിനെ ബന്ധിപ്പിക്കാൻ ഘടനാവാദികൾ തയ്യാറായിരുന്നില്ല. വ്യവഹാരങ്ങൾ ചിഹ്നങ്ങളാൽ നിർമ്മിതമാണെന്ന് ഫൂക്കോ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വസ്തുസൂചകമായ ചിഹ്നത്തിൻ്റെ പ്രയോഗത്തിൽ കവിഞ്ഞ ഒന്നാണ് വ്യവഹാരമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ചിഹ്നകങ്ങൾ ചരിത്രപരവും സാംസ്കാരികവുമായ മാനങ്ങളെ സൂചിപ്പിക്കുന്നു. ഗ്രന്ഥകാരനെയും അയാളുടെ വിവക്ഷങ്ങളെയും വായനക്കാരനെയും പാഠത്തെയും സംബന്ധിച്ച ചർച്ചകൾ ഫൂക്കോ ഒഴിവാക്കുന്നു. അപരിമിതമായ ചന്തചിലീല എന്ന ആശയത്തിന് ഫൂക്കോ അംഗീകാരം നൽകുന്നില്ല. വ്യത്യസ്തമാണ് അർത്ഥത്തെ സൃഷ്ടിക്കുന്നതെന്ന് സോഷ്വർ സിദ്ധാന്തിക്കുകയുണ്ടായി. ചിഹ്നങ്ങളുടെ വ്യത്യാസങ്ങൾ ചിഹ്നിതങ്ങളെ വ്യത്യസ്തമാക്കുന്നു. ഭാഷാ പഠനത്തെ വ്യത്യസ്തത്തിൽ പ്രതിഷ്ഠിച്ച സോഷ്വറിൽ നിന്നും കുറേ കൂടി മുമ്പോട്ടു നീങ്ങാൻ ദറിദ കഴിഞ്ഞു. ചിഹ്നകം ചിഹ്നിതം തമ്മിലുള്ള സംബന്ധം ആർബിട്രറി ആണെന്നും സോഷ്വർ വ്യക്തമാക്കുകയുണ്ടായി. ചിഹ്നിതങ്ങൾ നീട്ടി വയ്ക്കപ്പെടുന്നവരാണ് ദറിദ പറയുക. വ്യതിരികത്തിൻ്റെ കാര്യം മാത്രമല്ല അർത്ഥ ചർച്ചയിൽ അന്തർഭവിക്കുന്നത്. അർത്ഥത്തിൻ്റെ നീട്ടിവെക്കപ്പെടൽ അതുപോലെ തന്നെ പ്രധാനമാണ്. ഡിഫർ എന്നീ രണ്ട് പരികല്പനകളെയും ഉൾക്കൊള്ളുന്നതിന് പര്യാപ്തമായ ഡിഫറൻസ് എന്ന സംജ്ഞയാണ്. മേൽപ്പറഞ്ഞ ആശയത്തിൻ്റെ പ്രകാശനത്തിന് ദറിദ ഉപയോഗിക്കുന്നു. ദറിദ ആവിഷ്കരിച്ച അപനിർമ്മാണവാദം ഗഹനമായ ഒരു ചിന്താ പദ്ധതിയാണ്. ഭാഷാപരമായ തത്വചിന്തയാണിതെന്ന് പറയാം. എഴുത്ത് ഭാഷയുടെ പ്രാഗവസ്ഥ ആണെന്ന് ദറിദ പറയും. സംഭാഷണത്തിന് മുമ്പുള്ളതാണ് എഴുത്ത്. എഴുത്തെന്ന വാക്കിനെക്കുറിച്ച് പൊതുധാരണകൾ വെച്ചുകൊണ്ടല്ല ദറിദ അഭിപ്രായത്തെ വിലയിരുത്തേണ്ടതെന്ന് ക്രിസ്റ്റഫർ നോറസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദറിദയുടെ പക്ഷത്തിൽ എല്ലാ സംവേദന വ്യവസ്ഥകളിലും വർത്തിക്കുന്ന സ്വച്ഛന്ദലീലയാണ് അനിശ്ചിതത്വത്തിൻ്റെ അംശമാണ് എഴുത്ത്. അർത്ഥത്തിൻ്റെ അനന്തമായ സ്ഥാനാന്തരീകരണമാണ് എഴുത്ത്. അഭിതാവൃത്തിയുടെ ലീലയുടെ ഫലമായി അർത്ഥ അനന്തമായി നീട്ടിവെക്കപ്പെടുന്നു. ഓരോ ചിഹ്നകത്തിലും ഭൂതകാലത്തിൻ്റെതായ അടയാളങ്ങളുണ്ട്. തന്മൂലം അഭിതാവൃത്തിയുടെ ലീലയിൽ ചിഹ്നകത്തിൻ്റെ സഞ്ചിതമായ അടയാളങ്ങൾ പ്രവൃത്തിയുമായി തീരും. അഭിതാലീലയിൽ വൈവിധ്യം സംസൃഷ്ടമാകാൻ അത് കാരണമാകുന്നു. മേൽപ്പറഞ്ഞ അടയാളങ്ങൾ പിടിതരാൻ വിസമ്മതിക്കുന്നവയാണ്. അവ പ്രത്യക്ഷപ്പെടുന്നു, തിരോഭവിക്കുന്നു. പേജ് 267. ഒരു ചിഹ്നത്തെയോ ചിഹ്ന വ്യൂഹത്തെയോ വ്യാഖ്യാനിക്കാനോ നിർവചിക്കാനോ ഉള്ള ശ്രമത്തിൽ നിന്നുണ്ടാകുന്ന എന്താണ് അർത്ഥമല്ല, വേറെ ചിഹ്നമോ ചിഹ്ന വ്യൂഹമോ ആണുണ്ടാകുന്നത്. ചിഹ്നാദേശങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സ്ഥായിയായും വർത്തമാനവുമായ അർത്ഥം നാം വെറുതെയാണ് അന്വേഷിക്കുന്നത്. നിശ്ചിതാർത്ഥം അസക്ഷാർത്ഥകം അയാൾ അവശേഷിക്കുന്നു. ആത്യന്തിക ചിഹ്നത്തിൻ്റെ അഭാവം അഭിതാവൃത്തിയുടെ മണ്ഡലത്തെയും ലീലയെയും അനന്തയോളം നിർഗീകരിക്കുന്നു. ഒരു ചിഹ്നത്തിനും ഒരു നിശ്ചിത അർത്ഥമില്ലെന്ന് ദറിദ ശഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡീകൺസ്ട്രക്ഷൻ ഒരു പാഠത്തിൻ്റെ ഘടനയുടെ പൊളിച്ചെടുക്കല്ല, മറിച്ച് പാഠം അതിനെ തന്നെ പൊളിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തരലാണ്. അപനിർമ്മാണം ഒരു പാരായണ മാർഗമാണ്. വായന ആവർത്തിക്കും തോറും പുതിയ പാഠങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു മാത്രം ചെയ്യുന്നു. ചിഹ്നത്തിൻ്റെ സത്തയെ അതിനുള്ളിലെ സാന്നിധ്യത്തെ ദറിദ നിഷേധിക്കുകയാണ്. ഭാഷാചിന്തയിലെ നാസ്തിക കൃതിയാണെന്ന് പറയാൻ മടിക്കേണ്ടതില്ല. ഓരോ വായനയും ഓരോ എഴുത്തുകാരൻ എന്ന കാഴ്ചപ്പാടാണ് അപനിർമ്മാണവാദി വെച്ചു പുലർത്തുന്നത്. ചിലപ്പോൾ എഴുത്ത് എഴുത്തുകാരന് എതിരെ തിരിയും. റൂസോയുടെ എസ്സേ ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ഇതിനുദാഹരണമാണ്. എഴുത്ത് സംഭാഷണത്തെ അപേക്ഷിച്ച് അപ്രധാനമാണെന്ന് വാദിക്കുന്ന റൂസോയുടെ ഭാഷ റൂസോക്കെതിരെ തിരിയുന്നതെങ്ങനെയാണെന്ന് ദറിദ വിശകലനം ചെയ്യുന്നു. എഴുത്തിൻ്റെ പ്രാധാന്യം റൂസോയുടെ വാദത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കുന്നതാണ് ദറിദ. അപനിർമ്മാണത്തിനെതിരെ
അപനിർമ്മാണവാദത്തിന് എതിരായ സ്വരങ്ങളും പടിഞ്ഞാറ് മുഴങ്ങുന്നു. മുറേ ക്രെയ്ഗർ എന്ന് പറയുന്നത് അപനിർമ്മാണവാദികളുടെ സമ്പ്രദായങ്ങൾ പഴയ നവവിമർശനത്തിൻ്റെ സമ്പ്രദായങ്ങളിൽ നിന്നും ഏറെയൊന്നും വിഭിന്നമല്ലെന്നാണ്. അപനിർമ്മിതാക്കൾ അവരുടെ പാരായണങ്ങൾ സഫലമാക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ്. അർത്ഥസാധ്യതയിൽ അവിശ്വസിക്കുന്നവർ തങ്ങൾ എഴുതുന്ന വാക്കുകൾ അർത്ഥമുണ്ടെന്ന് വിവക്ഷങ്ങളുണ്ടെന്നും വിചാരിക്കുന്നത് മൂഢതയല്ലേ? അവരുടെ വായനക്കാർക്കും തങ്ങളുടേതായ വായനകൾ സാധ്യമല്ലെന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ അപനിർമ്മാണത്തിനെതിരെ ഇന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. പേജ് 268. ഭാഷയും ലോകവുമായുള്ള പാരസ്പര്യം കണ്ടെത്താനാകാത്തവരുടെ ചിന്തയിലാണ് ഭാഷയെ സംബന്ധിച്ച് അവിശ്വാസം ജനിക്കുന്നതെന്ന് ലുഡ്വിഗ് വിറ്റ്സ്ഗെൻസൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപനിർമ്മാണത്തിലേർപ്പെടുന്ന വ്യക്തിയുടെ വൈഭവമാണ് വായനയെ ഗംഭീരമാക്കുന്നത്. ഡെനിസ് ഡോണോക്ക് എഴുത്തിൽ ഭാവനയുടെ സാന്നിധ്യം എഴുത്തുകാരൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുക. ദർദിയൻ ഭാഷാ വിചാരത്തിൻ്റെ സംക്ഷേപം ഇങ്ങനെയാകാം: He agrees that language works, then asks, but it is impossible that it really works. He concludes that, lacking an ultimate ground, it is absolutely not possible that it works. Hence that its working is only a seeming that, in short, though text may be legible, they are not intelligible or determinedly significant. ഭാഷാ കവിത എഴുതുന്നു, കവിത വായിക്കുന്നു എന്നാണ് അപനിർമ്മാണവാദി അഭിപ്രായപ്പെടുക. ഹറോൾഡ് ബ്ലൂം ഈ അഭിപ്രായത്തെ നിരസിക്കുന്നു. മനുഷ്യനാണ് എഴുതുന്നതും ചിന്തിക്കുന്നതും. സ്വാധീനങ്ങളുടെ തത്വചിന്തയെ അംഗീകരിച്ചു കൊണ്ടാണ് ബ്ലൂം സാഹിത്യ വിചാരത്തിൽ മുഴുകുന്നത്. പാഠാന്തരാത്മക എന്ന സംജ്ഞയ്ക്ക് വ്യക്തിപരതയുടെ സ്പർശം കുറവായതുകൊണ്ടാകണം സ്വാധീനത എന്ന സംജ്ഞ അദ്ദേഹം ഉൾക്കൊള്ളുന്നത്. ഓരോ കവിതയ്ക്കും അതിൻ്റെയായൊരു പിതൃകവിത ഉണ്ടായിരിക്കും. പ്രസ്തുത പിതൃകവിതയുടെ തെറ്റായ വ്യാഖ്യാനമാണ് ഓരോ കവിതയും. ബ്ലൂം പറയും, വായനയെക്കുറിച്ച് സദൃശ്യമായ ഒരു വാദമാണ് ബ്ലൂം ആവിഷ്കരിക്കുന്നത്. ശരിയായ വായനകൾ ഇല്ല, ദുർബലമായ വികാര വായനകളെ ശക്തമായ വികല വായനകളുമേ ഉള്ളൂ. ഇരുട്ടിനുമേൽ മനുഷ്യൻ നേടുന്ന വിജയമാണ് കവിതയെന്ന് വിശ്വസിക്കുന്നവർ വാക്കിലുള്ളടക്കിയിരിക്കുന്ന അർത്ഥത്തിൻ്റെ വാഗ്ദാനത്തോട് പ്രതികരിക്കുകയാണ് വേണ്ടതെന്ന് മുറേ ക്രെയ്ഗർ അഭിപ്രായപ്പെടുന്നു. ക്രെയ്ഗറുടെ ഒരു പരീക്ഷണം ഉദ്ധരിച്ചുകൊണ്ട് ഈ അവലോകനം ഉപസംഹരിക്കാം. The point I have been trying to establish is that the existential theme of absence of distance indeed one's failure to touch the world while being overcome by it, however moving and universal this theme has been in our time and earlier need not lead to an equal absence, distance and failure in the created language of the poet who deals with it. അഭാവത്തെ സംബന്ധിച്ച അസ്തിത്വവാദപരമായ ആശയങ്ങളുടെ ആവിഷ്കർത്താവായ കവി കുറിച്ചിടുന്ന വാക്മയത്തിൽ അർത്ഥത്തിൻ്റെ അഭാവം ആരോപിക്കേണ്ടതില്ലെന്നർത്ഥം. പേജ് 269-47. സെമിയോട്ടിക്സ്. നറേറ്റീവ് സെമിയോട്ടിക്സ് ഇൻ ദ എപ്പിക് ട്രഡീഷൻ ദ സിമിലി എന്ന ഗ്രന്ഥത്തിൻ്റെ സ്റ്റീഫൻ എ നിമിസ് സെമിയോട്ടിക്സിനെ ഇപ്രകാരം നിർവചിക്കുന്നു: സംവേദത്തിൻ്റെയും അഥവാ അഭിധാവിത്തതയുടെയും സർവപ്രതിഭാസങ്ങളുടെയും സംയുക്ത പഠനമാണ് ചിഹ്നശാസ്ത്രം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഭാഷ എന്ന സംജ്ഞ വ്യാപകാർത്ഥത്തിൽ ഉപയുക്തമാകാൻ തുടങ്ങിയിരുന്നു. ഫോട്ടോഗ്രാഫിയുടെ ഭാഷ, ചിത്രരചനയുടെ ഭാഷ, മിത്തിൻ്റെ ഭാഷ, ചലച്ചിത്ര ഭാഷ, സ്വപ്ന ഭാഷ മുതലായ സംജ്ഞകൾ ഉരുത്തിരിയുകയുണ്ടായി. അങ്ങനെ അഭിധാ വ്യവസ്ഥകളുടെ വിശാലാർത്ഥമായ പ്രതിദാനം ചെയ്യുന്ന ഒരു സംജ്ഞയുടെ ആവശ്യം ബുദ്ധിജീവികൾ നേരിട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഉംബർട്ടോ എക്കോയുടെ എ തിയറി ഓഫ് സെമിയോട്ടിക്സ് എഴുതപ്പെട്ടത്.